മേജർ ആൻഡ് ജൂനിയർ. അച്ഛന്റെ സിനിമയ്ക്ക് മകൻ ഛായാഗ്രാഹകനാകുന്നു. അച്ഛൻ മേജർ രവിയുടെയും മകൻ അർജുൻ രവിയുടെയും ആദ്യ ഒത്തുചേരലിന്റെ വിശേഷങ്ങൾ. മേജർ രവിയുമായി മനോജ് വിജയരാജ് നടത്തിയ സംഭാഷണത്തിൽ നിന്ന്. 31 വർഷം മുമ്പ് ഒക്ടോബർ 28 ശ്രീലങ്കയിൽ നിന്ന് ഒരാഴ്ച അവധിക്ക് എ കെ രവീന്ദ്രൻ എന്ന പട്ടാളക്കാരൻ തിരുവനന്തപുരത്തെത്തി. കോസ്മോപൊളിറ്റൻ ആശുപത്രിയിൽ ഭാര്യ അനിതയുടെ പ്രസവ തീയതി 22 നിശ്ചയിച്ചിട്ടുള്ളത്. അന്ന് മൊബൈൽ ഫോൺ സൗകര്യമില്ല. താൻ അച്ഛനായി എന്ന് ഉറപ്പിച്ചാണ് രവീന്ദ്രന്റെ വരവ്. എന്നാൽ വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഭാര്യയുടെ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞില്ലെന്ന്. ആശ്വാസവാക്കൾ പറഞ്ഞ് ഭാര്യയുടെ അരികത്തിരുന്നു. 29 രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:30 രവീന്ദ്രനും അനിതയും ഒരാൺകുഞ്ഞിന്റെ അച്ഛനും അമ്മയുമായി. നേഴ്സിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങുമ്പോൾ രവീന്ദ്രൻ മകന് പേര് നിശ്ചയിച്ചിരുന്നു, അർജുൻ. അപ്പോൾ ബന്ധുക്കളുടെ ആരോ പറഞ്ഞു, വിശാഖ നക്ഷത്രം. ഒരു യുദ്ധഭൂമിയിൽ നിന്ന് വന്ന ഭാര്യയുടെ പ്രസവം നടത്തി രവീന്ദ്രൻ 2 മടങ്ങിപ്പോയി. ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് സംഘടിപ്പിക്കുന്ന പരിശീലനത്തിന് രവീന്ദ്രനാണ് നേതൃത്വം നൽകുന്നത്. അടുത്ത ദിവസം എത്തിച്ചേരേണ്ട സാഹചര്യമായതിനാൽ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനേ കഴിഞ്ഞുള്ളൂ. ജീവിതത്തിൽ ആദ്യമായി അച്ഛനാകുന്ന നിമിഷം അവിടെ ഉണ്ടാകുക എന്നത് ഒരു പട്ടാളക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദര മുഹൂർത്തമാണ്. പലർക്കും ഇത് സാധിക്കാറില്ല. ഇക്കാര്യത്തിൽ രവീന്ദ്രൻ എന്ന പട്ടാളക്കാരൻ ഭാഗ്യവാനാണ്. ആ സുന്ദര നിമിഷം കാത്തിരുന്ന പട്ടാളക്കാരായ എത്രയോ അച്ഛന്മാരെ മിലിറ്ററി പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഒരുപിടി സിനിമകളിൽ കണ്ട് പ്രേക്ഷകരുടെ ഹൃദയവും സന്തോഷത്താൽ തുടിച്ചു. ആ സിനിമകളുടെ ടൈറ്റിൽ കാർഡിൽ അപ്പോൾ മേജർ രവി എന്നാണ് എ കെ രവീന്ദ്രന്റെ പേര്. മേജർ രവിയുടെ 11 സിനിമയാണ് ഇനി വരാൻ പോകുന്നത്. സുരേഷ് ഗോപിയും ആശാ ശരത്തുമാണ് പ്രധാന വേഷത്തിൽ. പേരിടാത്ത ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അച്ഛൻ ആക്ഷൻ പറയുമ്പോൾ മകൻ അർജുൻ രവി ഛായാഗ്രാഹകനായി ദൃശ്യങ്ങൾ പകർത്തു എന്നതാണ്. സംവിധായകനായ ഈ അച്ഛനും ഛായാഗ്രാഹകനായ മകനും ഒന്നിക്കുന്നത് ഇതാദ്യം. അർജുൻ എന്ന് പേരിടുമ്പോൾ മകൻ തന്നെ പോലെ പട്ടാളക്കാരനായി മാറുമെന്ന് കരുതിയോ? അർജുനെന്ന് പേരിടാൻ ഒരു കാരണമുണ്ട്. 1988 ഒക്ടോബർ മാസമാണ് ദൂരദർശനിൽ മഹാഭാരതം സീരിയൽ തുടങ്ങുന്നത്. അന്ന് ഞായറാഴ്ചയാണ്. ആ ദിവസമാണ് അനിതയെ പെണ്ണ് കാണാൻ പോകുന്നത്. ഹൈദരാബാദിലാണ് ആ സമയത്ത് അനിതയും കുടുംബവും. മഹാഭാരതം സീരിയൽ തുടർച്ചയായി കണ്ടു. അർജുന്റെ വേഷം അവതരിപ്പിച്ച നടന്റെ പൗരുഷവും നോട്ടവും ചലനവും എല്ലാം ആകർഷിച്ചു. ഒരു മകൻ ജനിച്ചാൽ അർജുനൊന്ന് പേരിടണമെന്ന് മനസ്സിൽ കരുതി. മാതാപിതാക്കൾക്ക് ആവശ്യമുള്ളത് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. പലയിടത്ത് ഇത് പാളിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. സ്വന്തം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ വരികയും അത് മക്കളിൽ കൂടി കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷ്യം കാണില്ല. സ്വന്തം ഇഷ്ടം സ്വീകരിക്കാൻ മകനെ സ്വാതന്ത്ര്യം നൽകി. യൂണിഫോം ധരിച്ച് കുട്ടിക്കാലത്ത് അവൻ എന്നെ കണ്ടില്ല. കമാൻഡോ യൂണിറ്റിൽ പോയ ശേഷമാണ് ബ്ലാക്ക് ആരി യൂണിഫോം ധരിക്കുക. അതിനാൽ അവന്റെ ആഗ്രഹത്തിൽ ഒരിക്കലും പട്ടാളക്കാരൻ സ്ഥാനം പിടിച്ചില്ല. ആഗ്രഹം തിരിച്ചറിഞ്ഞപ്പോൾ ഇന്ത്യയിലെ മികച്ച ഛായാഗ്രാഹകർക്കൊപ്പം പ്രവർത്തിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു. പി കുട്ടിശങ്കരൻ നായർ എന്ന പട്ടാളക്കാരന്റെ മകൻ ആ പാത പിന്തുടർന്ന് രാജ്യസേവകനാകുകയും ചെയ്തു. കുട്ടിക്കാലത്ത് നല്ല വികൃതിക്കാരനായിരുന്നു. അച്ഛൻ ശിക്ഷിച്ചു വളർത്തിയതിൽ അഭിമാനമുണ്ട്. അന്നത്തെ അച്ഛൻ മകൻ സ്നേഹം ഇന്നത്തെ തലമുറയിൽ ഉണ്ടോ എന്നറിയില്ല. അച്ഛന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയ ശേഷം മാറി നിന്ന് ശപിക്കുമായിരുന്നു. ആ ശാപം ഏൽക്കില്ല. വളർന്നപ്പോൾ ഇതേക്കുറിച്ച് ആലോചിച്ചു. പെരുമാറ്റത്തിലെ ലാളിത്യവും സത്യസന്ധതയും ആത്മാർത്ഥതയെല്ലാം അച്ഛനിൽ നിന്ന് പഠിച്ചതാണ്. രാജ്യസ്നേഹം കാട്ടാൻ ഒരു പട്ടാളക്കാരന് മാത്രമേ അവസരം ലഭിക്കൂ. അച്ഛനിൽ നിന്ന് ലഭിച്ച പ്രചോദനമാണ് പട്ടാളക്കാരനാവുക എന്നത്. എന്റെ മുന്നിൽ മറ്റു വഴിയുമില്ലായിരുന്നു. പട്ടാളത്തിൽ ചേരണമെന്ന ലക്ഷ്യത്തിൽ അഭിനയമോഹം ഉപേക്ഷിച്ചു. സംവിധാനം എപ്പോഴാണ് കയറി വന്നത്? ഉള്ളിലൊരു സിനിമാക്കാരനുണ്ടെന്ന് നേരത്തെ അറിയാമായിരുന്നു. മോഹൻലാൽ, പ്രിയദർശൻ, സന്തോഷ് ശിവൻ ഇവരെ പരിചയപ്പെടുന്നതും സുരേഷ് ബാലാജിയുടെ കുടുംബവുമായുള്ള ബന്ധവും എന്റെ ഉള്ളിലെ സിനിമാക്കാരനെ ഉണർത്തിയിട്ടുണ്ടാകും. സിനിമയിൽ എന്ത് ചെയ്യണമെന്ന് അപ്പോഴും അറിയില്ലായിരുന്നു. സംവിധായകനാകണമെന്ന ചിന്ത ഒരിക്കലും ഉണ്ടായില്ല. താരങ്ങളെ കാണുമ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് മറ്റുള്ളവരെ പോലെ എനിക്കും തോന്നി. അഭിനയം എളുപ്പമാണെന്നും കരുതി. തുടക്കത്തിലെ താങ്ക്സ് കാർഡ് മുതൽ റോളിംഗ് ടൈറ്റിൽ വരെ മനസ്സിൽ വയ്ക്കുകയും എല്ലാം ഏകോപിക്കുകയും ചെയ്യുന്നത് പറ്റുന്ന ജോലിയല്ലെന്ന് അറിയാവുന്നതിനാൽ അത് ആദ്യമേ ഉപേക്ഷിച്ചു. എന്നാൽ കഥയുമായി ഒരു സംവിധായകൻ വന്നു. മോഹൻലാലിന്റെ മകൻ അഭിനയിക്കണമെന്നാണ് ആവശ്യം. മോഹൻലാലിന്റെ കുടുംബവുമായി അന്നും ബന്ധമുണ്ട്. അപ്പുവിനോട് കഥ പറഞ്ഞു. ആ സിനിമയുടെ ചിത്രീകരണം പട്ടാമ്പിയിൽ ആരംഭിച്ചു. ഒരു ലൈൻ പ്രൊഡ്യൂസറുടെ വേഷത്തിൽ ഞാൻ നിശ്ചയിച്ച സമയത്ത് ആ ബഡ്ജറ്റിൽ ചിത്രീകരണം പൂർത്തിയാകില്ലെന്ന് തോന്നിയപ്പോൾ ഒന്നിച്ച് ചെയ്യാമെന്ന് സംവിധായകൻ രാജേഷ് അമനകരിയോട് പറഞ്ഞു. അതിനു മുമ്പ് പ്രിയേട്ടന്റെ കൂടെ പരസ്യത്തിൽ സഹസംവിധായകനായി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പു അഭിനയിച്ച ആ സിനിമയാണ് പുനർജനി. 2 സംസ്ഥാന അവാർഡും ലഭിച്ചു. സംവിധാനത്തിലേക്ക് ഇറങ്ങണമെന്നും നല്ല ക്രാഫ്റ്റ്മാനാണെന്നും സിനിമ കണ്ട ഷാജിൻ കരൻ സാർ പറഞ്ഞ വാക്കുകൾ നൽകിയ ഊർജ്ജത്തിലാണ് കീർത്തിചക്രയുടെ കഥ എഴുതുന്നത്. 4 വേണ്ടി വന്നു ആ സിനിമ ഉണ്ടാകാൻ. കീർത്തിചക്ര വലിയ വിജയം നേടി. അതിന്റെ ചേരുവ കൃത്യമായിരുന്നേക്കാം. മികച്ച തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അതും ഒരു നിമിത്തം. സംവിധായകനായി മാറുന്നതിന് പിന്നിൽ ഒരുപാട് ആളുകളുടെ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ട്. മേജർ രവിയുടെ ചിത്രങ്ങൾ പട്ടാള സിനിമകളാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു. എന്റെ മേഖലയായതും ഇവിടെ അത് ആളുകൾ കാണാത്ത ഇടമായതിനാലുമാണ് പട്ടാള സിനിമകൾ ഉണ്ടായത്. കീർത്തിചക്ര കഴിഞ്ഞ് വേറൊരു കഥ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ മറ്റൊരു സിനിമയായി മാറുമായിരുന്നു. കർമ്മയോധ സിവിൽ സബ്ജക്റ്റാണ്. എന്നാൽ അതിൽ പോലീസുകാരനുള്ളതിനാൽ പട്ടാളം സ്റ്റൈൽ എന്ന നിലയിൽ പ്രേക്ഷകർ കണ്ടു. കീർത്തിചക്ര എന്റെ അനുഭവമാണ്, അതിലൂടെ ഞാൻ ജീവിച്ചതാണ്. പട്ടാള സിനിമകളുടെ സംവിധായകൻ എന്ന ബഹുമതി പ്രേക്ഷകർ തന്നതിൽ അഭിമാനിക്കുന്നു. അടുത്ത സിനിമ പട്ടാള ചിത്രമല്ല, കുട്ടിക്കാലത്ത് ഞാൻ കണ്ട കാഴ്ചയിലൂടെയും അനുഭവങ്ങളിലൂടെയാണ് ആ സിനിമ. ഗ്രാമീണ പശ്ചാത്തലം. അധികം വൈകാതെ മേജർ മഹാദേവനായി ലാലേട്ടം വീണ്ടും വരും. വള്ളുവനാട്ടിൽ നിന്നാണ് എപ്പോഴും നായിക കഥാപാത്രങ്ങൾ വരുന്നത്. പട്ടാമ്പിയാണ് നാട്. കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ മേഖലയിലൂടെയാണ് കഥ പറയുന്നത്. അപ്പോൾ എഴുതാൻ സുഖമുണ്ട്. എന്റെ സിനിമയിലെ നായികന്മാർ വള്ളുവനാടുകാരി തന്നെയാകണം. നായികയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ അവിടേക്ക് പോകും. എന്റെ അമ്മ സംസാരിച്ചത് വള്ളുവനാടൻ ഭാഷയാണ്. ആ വേഷം ആര് ചെയ്താലും അവിടുത്തെ ഭാഷയായിരിക്കും. അതിലെനിക്കൊരു സുഖമുണ്ട്. എന്റെ എല്ലാ സിനിമയിലും പാലക്കാട് ജില്ലയുടെ ഏതെങ്കിലും ഭാഗം ഉണ്ടാകും. ആ ഭൂപ്രദേശം കാണാനും കാണിക്കാനുമാണ്. അതിലും എനിക്കൊരു സുഖമുണ്ട്. 10-ാം ക്ലാസ് തോറ്റു, 16 രൂപയായി നാട് വിട്ടു. മുംബൈയിൽ ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്ത നാളുകൾ ഇടയ്ക്ക് ആലോചിക്കാറുണ്ടോ? ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങൾ നേടാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അവിടേക്ക് നോക്കാറുണ്ട്. ട്രെയിനിലെ 2nd ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ടോയ്ലറ്റിന് മുന്നിലിരുന്നാണ് യാത്ര ചെയ്തത്. വർഷങ്ങൾ കഴിഞ്ഞ് US പോയപ്പോൾ ബിസിനസ് ക്ലാസ് യാത്രക്കാരനായിരുന്നു. നാട് വിട്ട് ബോംബെയിലെത്തിയപ്പോൾ അമ്മാവന്റെ അവഗണന. ഒന്നും മിണ്ടിയില്ല. മടങ്ങിപ്പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. പ്ലാറ്റ്ഫോമിൽ ഉറങ്ങി. പൈപ്പോളം കുടിച്ചു. 3 ദിവസം പഴം മാത്രം കഴിച്ചു. അതിനുശേഷം ബന്ധുവിന്റെ ഹോട്ടലിൽ പോയി. ആ ഹോട്ടലിൽ തൊഴിലാളിയായി. ആരുടെയെങ്കിലും ഔദ്യാജ്യം പറ്റുന്നുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണമെന്ന് അമ്മ പറയുമായിരുന്നു. 3 നേരം ഭക്ഷണം തരുന്നതിന്റെ കൂലിയായി വെയിറ്റർ ജോലി ചെയ്തു. മറ്റു തൊഴിലാളികൾക്കൊപ്പം പാത്രം കഴുകി. ഇപ്പോൾ ഓർക്കുമ്പോൾ അത് സുഖമുള്ള ഓർമ്മയാണ്. പാവപ്പെട്ട ആളുകളെ കാണുമ്പോൾ സഹതാപം തോന്നാറുണ്ട്. ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാകാം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മനസ്സ് പാകപ്പെട്ടത്. വന്ന വഴി ഓർക്കണം. എല്ലാം മറക്കുന്ന നിമിഷമാണ് മനുഷ്യൻ അഹങ്കാരിയാകുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് വഴി സിനിമ. ഫോട്ടോഗ്രാഫിയോടുള്ള ഇഷ്ടം അർജുൻ വീട്ടിലറിയിച്ചപ്പോൾ ക്യാമറ വാങ്ങി തരാമെന്ന് മേജർ രവി പറഞ്ഞു. ഹോട്ടൽ മാനേജ്മെന്റ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് ചെന്നൈ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് ചേരുന്നത്. തിരു, സന്തോഷ് ശിവൻ, ജോമൺ ഡി ജോൺ, പ്രദീപ് നായർ എന്നിവരുടെ ശിഷ്യനായി. എബ്ദുൽ ഷെയ്ൻ്റെ കുങ്ഫു മാസ്റ്ററാണ് സ്വതന്ത്ര ഛായാഗ്രാഹകനാകുന്ന ആദ്യ ചിത്രം. കാവ്യപ്രകാശന്റെ വാങ്ക്, ജോഷിന്റെ ജില്ലം പെപ്പാറ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ. 4th സിനിമ അച്ഛനൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് അർജുൻ. 8 വർഷം പ്രവർത്തിച്ചു ആത്മവിശ്വാസം വന്നപ്പോഴാണ് സ്വതന്ത്ര ഛായാഗ്രാഹകനാകുന്നത്. അച്ഛനാണ് എന്റെ മാർഗദർശി. അച്ഛൻ എന്ന സമുദായകന്റെ രീതികൾ പിക്ചർ ഫോട്ടോയിൽ അസിസ്റ്റന്റ് ക്യാമറമാനായി പ്രവർത്തിച്ചപ്പോൾ കണ്ടു. എന്റെ ഗുരുക്കന്മാരെ പോലെ അച്ഛനും നല്ല അധ്യാപകൻ. അച്ഛനും എനിക്ക് മുന്നിൽ എപ്പോഴും അമ്മയുണ്ട്, അർജുൻ രവി പറഞ്ഞു.